الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം തന്റെ ഭാര്യയുടെ സഹോദരി അതുപോലെ തന്നെ ഭാര്യയുടെ അമ്മായി അഥവാ ഭാര്യയുടെ ഉപ്പയുടെ സഹോദരി സഹോദരിമാർ അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയുടെ സഹോദരിമാർ ഇവർ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് അവർക്ക് മഹ്റമാണോ എന്നുള്ള വിഷയം പലർക്കും സംശയമുള്ള കാര്യമാണ്. ആ സംശയത്തിനൊരു കാരണവുമുണ്ട്. അഥവാ ഒരു പെണ്ണിനെയും അവളുടെ അമ്മായിയെയും അഥവാ ഉപ്പയുടെ സഹോദരിയെയും അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരിയെയും ഒന്നിച്ച് കല്യാണം കഴിക്കാൻ പാടില്ല. അത് ഇസ്ലാം വിലക്കിയതാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണ് ആ പെണ്ണിന്റെ സഹോദരിയെ ആ പെണ്ണിനെയും ആ പെണ്ണിന്റെ സഹോദരിയെയും ഒന്നിച്ച് ഒരേ സമയം വിവാഹം ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ആളുകൾ അവർ നമ്മുടെ മഹ്റം കൂടിയാണ് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ മഹ്റമാണ് ആ ഭർത്താവ് മഹ്റമാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകളും ഉണ്ട്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ വളരെ വ്യക്തമാണ്, ഒരു പെണ്ണിനെയും ആ പെണ്ണിന്റെ ഉപ്പയുടെ സഹോദരിയെയോ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരിയെയോ ഒന്നിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല, ഒരേ സമയം വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ളത് വിലക്ക് വന്നിട്ടുള്ള വിഷയമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ അതുപോലെ തന്നെ ഇമാം ബുഖാരി അവരുടെ സഹീഹിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുജ്മഉ ബൈനൽ മർഅതി വഅമ്മതിഹ, ഒരു പെണ്ണ് അതുപോലെ തന്നെ ആ പെണ്ണിന്റെ ഉപ്പയുടെ സഹോദരി അവരെ ഒന്നിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല, ഒരേ സമയം അവരെ ഒന്നിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല. വല ബൈനൽ മർഅതി വഖാലതിഹ, ഒരു പെണ്ണ് അവരുടെ ഖാലത്തും അഥവാ ഖാലത്തും എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരി, ഒരു പെണ്ണിനെയും അവരുടെ ഉമ്മയുടെ സഹോദരിയെയും ഒരേ സമയം വിവാഹം ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ ഈ പെണ്ണ് മരിച്ചതിനു ശേഷമോ അല്ലെങ്കിൽ അവരെ തൊലാഖ് ചൊല്ലിയിട്ടോ ഒക്കെയാണ് അവരെ വിവാഹം ചെയ്യാൻ പാടില്ല. ഒരേ സമയം ഇവർ രണ്ടുപേരും ഇവരുടെ ഒരാളുടെ ഭാര്യയായി വരാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണ് അവളുടെ സഹോദരിയും ഒരേ സമയം ഒരാളുടെ ഭർത്താവാകുക എന്നുള്ളതും ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 23-ാമത്തെ ആയത്തിൽ നമ്മൾക്ക് പരിചയമുള്ള ആയത്താണ്. അതിൽ വിവാഹം ചെയ്യാൻ പാടില്ലാത്ത സ്ത്രീകളെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞതാണ് വ അൻ തജ്മഉ ബൈന ലുഖ്തൈൻ, രണ്ട് സഹോദരിമാരെ ഒരേ സമയം വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ളത് വിലക്കിക്കൊണ്ടുള്ള ആയത്തിലെ പരാമർശം. ഇതാണ് ഈ ഒരു വിഷയമുള്ളത് കൊണ്ടാണ് പലപ്പോഴും പല ആളുകൾക്കും സംശയമുള്ളത്. അപ്പോൾ വിവാഹം പാടില്ലല്ലോ, അതുകൊണ്ട് അവർ നമ്മൾക്ക് മഹ്റമാണ് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ മഹ്റമാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ നാട്ടിൽ പലർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരേ സമയം ഇവരെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവിടെ ഒരു മഹ്റമിയത്ത് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഇവര് ഭാര്യയുടെ അമ്മായിയോ അല്ലെങ്കിൽ ഭാര്യയുടെ മൂത്തമ്മ ഇളമയോ അഥവാ ഉമ്മയുടെ സഹോദരിയോ ഒന്നും ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും മഹ്റമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ വിവാഹം ചെയ്ത പെണ്ണ് ആ പെണ്ണിന്റെ സഹോദരി ഒരിക്കലും നമ്മൾക്ക് മഹ്റമല്ല. അവർ രണ്ടുപേരെയും ഒന്നിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന വിലക്കുണ്ടെങ്കിലും അവരുടെ മഹ്റമിയത്ത് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ഈ വിഷയം വ്യക്തമാകാൻ ഒരു ചോദ്യം, സൗദി അറേബ്യയിലെ നമ്മൾ പലപ്പോഴും വായിക്കാറില്ല അല്ലജനത്തു ദായിമയുടെ ഒരു ഫത്വ, അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്നനി മുത്തസവ്വിജുൻ ഫതാത്തൻ, ഞാൻ ഒരു യുവതിയെ വിവാഹം ചെയ്തവനാണ്, വലഹ അമ്മത്തുൻ, അവർക്ക് അമ്മത്തുണ്ട്, അമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉഖ്തുൻ ലി അബി സൗജതി, ഉഖ്തുൻ ലി അബി സൗജതി, എന്റെ ഭാര്യയുടെ ഉപ്പയ്ക്കുള്ള സഹോദരിയാണ്, അമ്മത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ ഉപ്പയുടെ സഹോദരി. ഫഹൽ യജൂസു ലി അന്നവറു ഇലൈഹ, അവളെ എനിക്ക് നോക്കാൻ പാടുണ്ടോ, വസ്സലാമു അലൈഹ, അവളോട് സലാം പറയൽ എനിക്ക് അനുവദനീയമാണോ, ഹൽ യജൂസു അംല, അത് അനുവദനീയമാണോ അല്ലയോ എന്നൊക്കെയാണ് ചോദ്യം. ഇതിന് ലജ്ന കൊടുക്കുന്ന മറുപടി, ലാ യജൂസു ലി അമ്മത്തി സൗജതിക, നിന്റെ ഭാര്യയുടെ അമ്മത്തിന് അനുവദനീയമല്ല, അഥവാ നിന്റെ ഭാര്യയുടെ ഉപ്പയുടെ സഹോദരിക്ക് അനുവദനീയമല്ല, അൻ തക്ഷിഫ ലക്ക വജ്ഹഹ, അവളുടെ മുഖം നിനക്ക് കാണിച്ചു തരൽ, അല്ലെങ്കിൽ അത് വെളിവാക്കൽ, നിന്റെ മുമ്പിൽ വെളിവാക്കൽ അവൾക്ക് അനുവദനീയമല്ല, വല അൻ തുസാഫിഹ, നിനക്ക് അവളെ ഹസ്തദാനം ചെയ്യുക, അവൾക്ക് കൈ കൊടുക്കുക എന്നുള്ളതും അനുവദനീയമല്ല, ലിഅന്നക ലസ്ത മിൻ മഹരിമിഹ വബില്ലാഹി തൗഫീഖ്, കാരണം നീ അവർക്ക് അവരുടെ മഹറമിൽപ്പെട്ട ഒരു വ്യക്തിയല്ല നീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്താണ്, ഈ ഭർത്താവ് അവരുടെ മഹറമല്ല എന്നുള്ള കാര്യം. ലജ്നത്തു ദായിമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം മുഖം മറക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. പണ്ഡിത ലോകത്ത് രണ്ട് വീക്ഷണങ്ങളാണ് ഇതിലുള്ളത്, നിർബന്ധമാണ് അതുപോലെ തന്നെ നിർബന്ധമല്ല അത് സുന്നത്താണ് എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം പണ്ഡിതന്മാർ. പക്ഷേ ഇത് കൂട്ടത്തിൽ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ മുഖം മറക്കുക എന്നുള്ളത് അതിനെ പരിഹസിക്കുന്ന, അതിനെ വളരെ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ പണ്ഡിത ലോകത്ത് അത് സുന്നത്താണോ വാജിബാണോ എന്ന തർക്കമേ ഉള്ളൂ. എന്തായിരുന്നാലും സുലൈമാനു റഹൈലി ഹഫിളൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം അത് വാജിബാണ് എന്ന് പറയുന്ന പണ്ഡിതനാണ്. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് സുന്നത്താണെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വാജിബല്ല നിർബന്ധമല്ല എന്ന് പറഞ്ഞ ഏതൊരു പണ്ഡിതനായിട്ടെ അവരൊരിക്കലും ഈ പറഞ്ഞ മുഖം മറക്കുക എന്നതിനെ ഒരിക്കലും പരിഹസിക്കുന്ന സ്വഭാവം അവർക്കില്ല. അവർ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അതും നമ്മുടെ നാട്ടിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാല്ലാ നമുക്ക് ചർച്ചയിൽ പിന്നീടുള്ള സന്ദർഭത്തിൽ കൊണ്ടുവരാം. സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആളുകൾ അത് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഹുക്മിന്റെ വിഷയത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരിക്കലും അതിനെ പരിഹസിക്കുന്ന, അതിനെ ചെറുതായി കാണുന്ന, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന സ്വഭാവം പണ്ഡിത ലോകത്ത്, അറിയപ്പെട്ട സലഫി പണ്ഡിത ലോകത്ത് ഉള്ള ഒരാളും, മുൻഗാമികളാകട്ടെ പിൻഗാമികളാകട്ടെ, ആരും എന്ത് ചെയ്തിട്ടില്ല. അതിനെ ഈ മുഖം മറക്കുന്നതിനെ പരിഹസിക്കുകയും അതിനെ ചെറുതായി കാണുകയും അതിനെ കൊച്ചാക്കുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടേയില്ല എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. എന്തായിരുന്നാലും ഇവിടെ വിഷയം നമ്മുടെ മഹറമീയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട്. ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ഉപ്പയുടെ സഹോദരിയാകട്ടെ, ഉമ്മയുടെ സഹോദരിയാകട്ടെ, അതുപോലെ തന്നെ ഭാര്യയുടെ സ്വന്തം സഹോദരിയാകട്ടെ, അവർ മഹറമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവ് അവർക്ക് മഹറമല്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ആരൊക്കെയാണ് മഹറമുകൾ എന്നുള്ളത്, അത് ഏതൊക്കെ രൂപത്തിൽ ആളുകൾ പരസ്പരം മെഹ്റമാകും രക്തബന്ധത്തിലൂടെ കെട്ടുബന്ധത്തിലൂടെ ഇതൊക്കെ നമ്മൾ ശരിക്കും വ്യക്തമായി മനസ്സിലാക്കണം. മഹറമല്ലാത്ത ആളുകളെ സംബന്ധിച്ച് മഹറമാണെന്ന് വിശ്വസിക്കുക, എന്നാൽ മഹറമായ ആളുകളെ കുറിച്ച് അവരെനിക്ക് മഹറമല്ല എന്ന് വിശ്വസിക്കുക, ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം എടുത്തു പറയുകയാണെങ്കിൽ, ഭാര്യയുടെ ഉമ്മ ഉപ്പ, ഭാര്യയുടെ ഉമ്മ ഭർത്താവിന് മഹറമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്നാൽ ഭാര്യയുടെ ഉമ്മയുടെ ഉമ്മയോ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മയുടെ ഉപ്പ, വല്യപ്പമാര്, അവരേത് പരിധിയിലാ പെടുക? അവര് മഹറമുകളാണ്. വല്യപ്പയാകട്ടെ വല്യമ്മയാകട്ടെ, ഭാര്യയുടെ വല്യമ്മയാകട്ടെ വല്യപ്പയാകട്ടെ, ഭർത്താവിന്റെ വല്യമ്മയാകട്ടെ വല്യപ്പയാകട്ടെ, അവരെന്താണ്? മഹറമുകളാണ്. അവരോട് നമ്മൾക്ക് നമ്മുടെ ഭാര്യയുടെ ഉമ്മയോട് പെരുമാറുന്നത് പോലെ പെരുമാറാം എന്നുള്ളത് മനസ്സിലാക്കണം. ചില ആളുകൾ അതും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഭാര്യയുടെ ഉമ്മ മഹറമാണ്, പക്ഷെ ഭാര്യയുടെ ഉമ്മയുടെ ഉമ്മ മഹറമാണോ അല്ലയോ എന്നുള്ള സംശയം. മഹറമ തന്നെയാണ്. ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ കാണാം, വതഹ്റുമു ഉമ്മു സൗജതിഹി വജദ്ദാതുഹാ ബിൽ അഖ്ദി, ഭാര്യയുടെ ഉമ്മ മഹറമാകും, അവരെ വിവാഹം ചെയ്യൽ ഹറാമാകും. അതുപോലെ തന്നെ വജദ്ദാതുഹ, ഭാര്യയുടെ ജദ്ദാത്ത്, ജദ്ദാത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പയൊത്ത ഉപ്പയുടെ ഉമ്മയാകാം, അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മയാകാം, വല്യമ്മ ഉമ്മമ്മ, അത് അക്ദ് കൊണ്ട്, അഥവാ വിവാഹ കരാറ് കൊണ്ട് അവർ മഹറമായി തീരും എന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ വിഷയം നമ്മൾ രണ്ടു വശങ്ങളും മനസ്സിലാക്കണം. ആരൊക്കെയാണ് മഹറം, ആരൊക്കെ മഹറമല്ല എന്നുള്ള വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ അവരോട് പെരുമാറണം. മഹറമായ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, മഹറമല്ലാത്ത ആളുകളോട് എങ്ങനെ അത് കൃത്യമായ അകലം പാലിച്ചുകൊണ്ടും സൂക്ഷ്മത പാലിച്ചുകൊണ്ടും ആണ് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.